ഭക്തേഷ്യാം ന ദശകം 91 ഭക്തി മഹത്വമാണ്. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമം. ഓം. കഴിഞ്ഞ ദശകത്തില് നമ്മള് വിഷ്ണുവിന്റെ മഹത്വത്തിനെ പറ്റിയാണ് കണ്ടത്. ഈ ദശകത്തിലെ ഭക്തിയുടെ മഹത്വമാണ് പറയുന്നത്. ഭഗവാനിലുള്ള ഭക്തി അതാണ്. ഇത് നവയോഗികളുടെ ഉപദേശമായിട്ടാണ് പറയുന്നത്. ഇത് ഏകാദശ സ്കന്ധത്തിലാണ് ഇത് എല്ലാം ഉള്ളത്. നവയോഗികളെ പറ്റി നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള ഒരു ദശകം, അതായത് ഋഷഭ യോഗി, ആ ദശകത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഋഷഭൻ എന്ന് പറയുന്നത് സ്വയംഭൂ മനുവിന്റെ വംശത്തിലുള്ള രാജാവാണ്. ഭഗവാന്റെ അംശാവതാരമാണ്. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത പുത്രനായിരുന്നു ഭരതൻ. അതാണ് നമ്മുടെ ഭാരതം എന്നുള്ള പേര് ലഭിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത 9 ദ്വീപുകളുടെ അധിപന്മാരായിരുന്നു. 81 ബ്രാഹ്മണരായി, ബാക്കി 9 ബ്രഹ്മചര്യം സ്വീകരിച്ച് യോഗികളായി എന്നാണ്. ആ 9 യോഗികൾ അതാണ് നവയോഗികൾ. അവര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഇവര് വലിയ പരമഹംസന്മാരായിരുന്നു. അവര് ഒരു ദിവസം നിമി ചക്രവർത്തിയുടെ യാഗശാല സന്ദർശിക്കുകയാണ്. അപ്പോൾ ഇവരോട് 9 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഓരോ ചോദ്യത്തിനും ഓരോരുത്തരായിട്ട് മറുപടി പറയുകയാണ്. ആ സംവാദങ്ങളുടെ ഒരു ചുരുക്കമാണ് ഈ ദശകവും അടുത്ത ദശകവും അതിനെ പറ്റി തന്നെയാണ് വരുന്നത്. ഇതില് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, ഇവരുടെ 4 ഉപദേശങ്ങളാണ് ഈ ദശകത്തിൽ നമ്മൾ കാണുന്നത്. ഇത് വസുദേവർക്ക് ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതും കൂടിയാണ് ഈ ഉപദേശങ്ങളെ പറ്റി. അദ്ദേഹം ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നാരദരോട്. അപ്പോൾ നാരദ മഹർഷി ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഉള്ളത്. ഇത് നമുക്ക് നോക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനും ഒക്കെ. ഇത് തന്നെ ഭാഗവതം കിളിപ്പാട്ടില് നമുക്ക് ഇത് തന്നെ ഉണ്ട്. ഈ വസുദേവ ഈ നവയോഗികൾ പറയുന്നത് തന്നെ ഉണ്ട്. ഓരോ യോഗികളും പറയുന്നുണ്ട്. വസുദേവർ ചോദിക്കുകയാണ് ആദ്യം എങ്ങനെയാണ് മോക്ഷം വരുന്നതെന്ന്. അപ്പോൾ നാരദൻ പറയുന്നുണ്ട്, മുന്നം ധാതാവിൻ പുത്രനായി വാട്ടമെന്നിയെ ഭജിച്ചിടിനാൻ സ്വയംഭുവൻ, തൽസുതൻ പ്രിയവ്രതൻ, തൽസുതൻ അഗ്നീന്ദ്രനും, തൽസുതൻ നാഭി, പിന്നേത് ഋഷഭൻ, അവൻ പുത്രൻ തൽസുതന്മാരായി 100 എന്ന് വന്നിട്ട് ഇങ്ങനെ ഈ നവയോഗികളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഈ നവയോഗികള് ഈ നിമി ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നതാണ് ഇനിയും ഉള്ള ഈ ദശകത്തിൽ നമുക്ക് കാണുന്നത്. അത് കുറച്ച് ഗഹനമായിട്ടുള്ളതാണ്, നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥ ദൃഷ്ടേർ മർത്തസ്യാർത്ഥസ്യ മന്യേ വ്യവസരതി ഭയം യേന സർവാത്മനൈവാം യത് താവത് ത്വത്പ്രണീതാനിഹ ഭജനവിധീൻ ആസ്തിദോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷ സ്ഖലദിന കുഹചിത് ദേവദേവ അഖിലാത്മൻ. ഇത് കവി എന്ന് പറയുന്ന യോഗി പറഞ്ഞത് കൊടുത്തിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണ അഖിലാത്മൻ ദേവദേവ ശ്രീകൃഷ്ണ, എല്ലാ സർവചരാചരങ്ങളുടെയും അന്തര്യാമിയും ദേവന്മാരെയും അനുഗ്രഹിക്കുന്ന ദേവനുമായ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ. നമുക്ക് എങ്ങനെയാണ് ഭയം നീങ്ങുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ബദ്ധ മിഥ്യാർത്ഥ ദൃഷ്ടേ, ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് ഭ്രമിച്ച് ആർത്തസ്യ മർത്തസ്യ സങ്കടങ്ങൾ അനുഭവിച്ച് മരിക്കുന്ന മനുഷ്യന് പദോപാസനം അഭയതമം മന്യേ ഭഗവാന്റെ പാദഭജനമാണ് ഈ ഭയം അഭയതമം അഭയം അഭയം എന്ന് പറഞ്ഞാൽ ഭയം അകറ്റാനുള്ള ഉപായങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു. യേന ഏവ സർവാത്മനാഭയം വ്യപസരതി, ആ ഭക്തി കൊണ്ട് മാത്രമേ എല്ലാ പ്രകാരത്തിലുമുള്ള ഭയം നീങ്ങുകയുള്ളൂ. യത് താവത് ഇഹ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ലോകത്തിൽ ഈ കാരണത്താൽ ത്വത്പ്രണീതാൻ ഭജനവിധി നാസ്തിത, ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഭജനരീതികൾ, ഇത് ഭഗവാൻ ഉപദേശിച്ചതാണ് ഈ ഭജനരീതികളെല്ലാം. അത് നാരായണ മഹർഷി ശ്രീനാരദൻ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ ഋഷഭ എന്ന് പറയുന്നതും ഭഗവാന്റെ അംശാവതാരമാണ്. ഋഷഭ ഭഗവാനും ഋഷഭ മഹർഷി എന്നാണ്. ഋഷഭ മഹർഷി ഇതുപോലെ ഒടുവിൽ പരമഹംസനായി തീർന്നിട്ട് എല്ലാവർക്കും ഉപദേശങ്ങൾ കൊടുത്ത്, നമ്മളത് ആ ദശകത്തിൽ കാണുന്നതാണ്. ഒടുവില് കുടകാചലത്തിൽ പോയി കാട്ടുതീയില അഗ്നിക്കിരയായി അങ്ങനെയാണ് സായുജ്യം പ്രാപിക്കുന്നതെന്നാണ്, നമ്മളത് കണ്ടിട്ടുണ്ട്. ആ ദശകത്തിലുണ്ട്, അതൊന്ന് നിങ്ങൾ നോക്കിയാൽ അത് കാണാം. അങ്ങനെ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഭജനരീതികളെ അവലംബിച്ച് ജീവിക്കുന്ന ഒരു ഭക്തന് മോഹമാർഗേ, മോഹത്തിന്റെ മാർഗത്തിൽ, അതായത് അറിവില്ലാത്ത വഴിയിൽ ആവൃതാക്ഷ കണ്ണടച്ചു ഓടുന്നതായാലും ധാവൻ അഭി കുഹചിത് നസ്ഖലതി, അറിവില്ലാത്ത വഴിയിൽ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഭജനരീതികളെ അവലംബിച്ച് ജീവിക്കുന്ന ഭക്തൻ കണ്ണടച്ചോടുന്നതായാലും ഒരിടത്തും തട്ടി തടഞ്ഞ് വീഴാതിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ലോകമെല്ലാം മായാകല്പിതമാണ്, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത്. ബ്രഹ്മം മാത്രമേ യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളൂ, ഇത് തത്വജ്ഞാനികൾ പറയുന്നതാണ്, ഭഗവാൻ തന്നെ പറയുന്നതാണത്. എന്നാൽ മിക്കവാറും എല്ലാ ജനങ്ങളും ഈ പ്രപഞ്ചം സത്യമാണെന്ന് വിചാരിക്കുന്നവരാണ്. നമുക്ക് ഈ പ്രപഞ്ചം സത്യമാണെന്ന് തന്നെയാണ് നമ്മുടെയും വിചാരം. അതുകൊണ്ട് നമ്മൾ നിത്യ ദുഃഖവും അനുഭവിക്കുന്നു. ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എന്ന നിലയിൽ എല്ലാം ഭയമാണ്. ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതം. ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ് പറയുന്നത്. ഭഗവാൻ ഇത് തന്നെ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, പല ഭാഗവത ധർമ്മങ്ങളിലും ഉണ്ട്. ആ ഉപദേശം അനുസരിച്ച് അതെന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കുക. എല്ലാം ശ്രീകൃഷ്ണാർപ്പണമായിട്ട് സങ്കല്പിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് കണ്ണടച്ചു മോഹമാർഗത്തിൽ ഓടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാല് അത് വേദവിധികളും ധർമ്മശാസ്ത്രങ്ങളും അറിയാതെ ജീവിക്കുക എന്നാണ് അതിനർത്ഥം. അല്ലാതെ കണ്ണടച്ചു മോഹമാർഗത്തിൽ ഓടുക എന്ന് പറഞ്ഞാല് ചുമ്മാ കണ്ണടച്ച് ഓടുക എന്നൊന്നും അല്ല. വേദത്തിൽ എന്തെല്ലാമാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെ ധർമ്മശാസ്ത്രത്തിൽ എന്തെല്ലാമാണോ പറഞ്ഞിരിക്കുന്നത്, അതിനെ അറിയാതെ ജീവിക്കുക. നമുക്ക് ശരിയായ കാഴ്ച തരുന്ന രണ്ട് കണ്ണുകൾ എന്ന് പറയുന്നത് ഈ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളുമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകൂടി പറയാം, സർവ ചരാചരങ്ങളുടെയും ആത്മാവും ദേവലോകത്തിന്റെ ദേവനുമായ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ. നമ്മുടെ ആ ഭയം ഈ പ്രപഞ്ചത്തിനെ പറ്റിയാണ്. ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് അതിൽ ആസക്തനായി സങ്കടങ്ങൾ അനുഭവിച്ചാണ് മനുഷ്യൻ മരിക്കുന്നത്. ഈ പ്രപഞ്ചം സത്യമാണെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ ഈ ലോകമാകെ മായാകല്പിതമാണ്, ഇല്ലാത്തതാണ്. ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നാണ് തത്വജ്ഞാനികൾ പറയുന്നത്. അങ്ങയുടെ പാദഭജനം മനുഷ്യരുടെ ഈ പ്രാപഞ്ചിക ഭയത്തെ അകറ്റാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഭക്തി കൊണ്ട് മാത്രമേ എല്ലാ ഭയവും മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ അങ്ങ് ഉപദേശിച്ചിട്ടുള്ള ഭജനരീതികളെയും ജീവിത ധർമ്മങ്ങളെയും കൈക്കൊണ്ട് ജീവിക്കുന്ന ഭക്തൻ അറിയാത്ത വഴികളിലൂടെ കണ്ണടച്ചോടുന്നതായാലും ഒരിടത്തും തട്ടിത്തടഞ്ഞു വീഴാതിരിക്കുന്നു. വേദവിധികളും ധർമ്മശാസ്ത്ര വിധികളുമാണ് നമുക്ക് ശരിയായ കാഴ്ച തരുന്ന കണ്ണുകൾ. അവയെ അറിയാതെ അജ്ഞാന മാർഗത്തിലൂടെ മോഹാന്തനായി ഓടുന്ന മനുഷ്യനാണ് നിത്യ ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ് ഇതിന്റെ ഒരു ഏകദേശ അർത്ഥം. ഇനിയും ശ്രീകൃഷ്ണാർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യുന്നതിന്റെ മഹത്വമാണ് പറയുന്നത്. ഇതും ഈ കവി യോഗി തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ഭൂമൻ കായേന വാചാ മുഹുരഭി മനസാ ത്വത്ബല പ്രേരിതാത്മാ കുറുവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസൗ അർപ്പയാമി ജാത്യാഭിഹ ശ്വപാക ത്വയി നിഹിത മന കർമ്മ വാക് ഇന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വംബുനീദേ നതു വിമുഖമന ത്വത്പദാദ് വിപ്രവരിയാം ഭൂമൻ അല്ലയോ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ ത്വത്ബല പ്രേരിതാത്മ ഭഗവാന്റെ ആ ശക്തിയാകുന്ന ആ ബലം നമ്മുടെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ കായേന ദേഹം കൊണ്ടും വാച വാക്കുകൊണ്ടും മനസ്സാ മനസ്സുകൊണ്ടും അഭി മുഹു വീണ്ടും വീണ്ടും യത് യത് കുറവേ ഏതേത് പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നുവോ തത് സമസ്തം ഇഹ പരതരേ ഇതെല്ലാം ഇവിടെ പരമാത്മാവായ നിന്തിരുവടിയിൽ ത്വയി അസൗ അർപ്പയാമി ഭഗവാനിൽ ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു ഇഹ ജാത്യാശ്വപാക അശ്വപാക എന്ന് പറയുന്ന ഏറ്റവും താണ ജാതിയിൽ നായാടി എന്നൊക്കെയാണ് പറയുന്നത് ജാതി കൊണ്ട് നായാടിയാണെങ്കിലും അഭി ത്വയി നിഹിത മന ഭഗവാനിൽ മനസ്സർപ്പിച്ച് കർമ്മ വാക് ഇന്ദ്രിയാർത്ഥ കർമ്മങ്ങളും പ്രവർത്തികളും വാക്കുകളും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളായ രൂപ രസാദികളും പ്രാണനും എല്ലാം സമർപ്പിച്ചിട്ടുള്ള ഒരു ഭക്തൻ വിശ്വം പുനീതേ ലോകത്തെ വളരെ പരിപാവനമാക്കി തീർക്കുന്നു ത്വത് പദാത് വിമുഖമന ഭഗവാന്റെ തൃക്കാലിനോട് വൈമുഖ്യമുള്ളവൻ വിമുഖനായിട്ടുള്ള മനസ്സുള്ള ഒരു ബ്രാഹ്മണ വിപ്രവര്യ ബ്രാഹ്മണ ശ്രേഷ്ഠനാണെങ്കിൽ പോലും തു ന പുനീതേ അവൻ അദ്ദേഹത്തിന് പാവനം ആ ലോകത്തെ പരിപാവനമാക്കി തീർക്കുന്നില്ല അതായത് നമ്മൾ ജനിക്കുന്ന വംശമല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും എന്നാണ് ഈ ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ഭക്തി ഏത് കർമ്മത്തെയും പരിശുദ്ധമാക്കുകയും ചെയ്യും നമ്മൾ ഏത് നമ്മൾ ചൊല്ലുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അവസാനം ചൊല്ലുമല്ലോ കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാദീന അതായത് നമ്മൾ എല്ലാം നാരായണനിൽ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലയോ വിശ്വസ്വരൂപനായ ഭഗവാനെ ഉള്ളിൽ കുടികൊള്ളുന്ന അങ്ങയുടെ ബലത്താൽ പ്രേരിത മാനസനായ ഞാൻ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് നമ്മൾ എപ്പോഴും ഇപ്പോൾ ഈ കണ്ടുവരുന്ന എല്ലാം അത് തന്നെയാണല്ലോ അങ്ങനെ നമ്മൾ ആ ഭഗവാൻ ഉള്ളതിനാൽ നമ്മുടെ ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാന് പരമ്പൊരുളായ ഭഗവാന്റെ പാദാംബുജങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇവിടെ ജാതി കൊണ്ട് നായാടിയാണെങ്കിലും അങ്ങയിൽ മനസ്സും കർമ്മങ്ങളും വാക്കുകളും സർവ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളായ രൂപരസാദികളും പ്രാണനും എല്ലാം സമർപ്പിച്ചിട്ടുള്ള ഒരു ഭക്തൻ ലോകത്തെ പരിപാവനമാക്കുന്നു അതേസമയം ബ്രാഹ്മണ വര്യന്മാർ അങ്ങയുടെ പാദസേവനത്തിൽ വിമുഖരായി ജീവിക്കുകയും അങ്ങയെ അവഗണിക്കുകയും ചെയ്യുന്നു ജാതി മതാദികളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഉത്തമ ഭക്തിയും ഉത്തമ പ്രവൃത്തിയുമാണ് വിശ്വത്തിന് നന്മയുണ്ടാക്കുന്നവരെ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനിയും അടുത്ത ശ്ലോകം നോക്കാം അതും കവിയോഗിയുടെ തന്നെയാണ് ഭഗവാന്റെ ഭജനം കൊണ്ട് നമ്മുടെ ഭയം അകലും എന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ ശ്ലോകത്തിൽ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ വരികയാണ് തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാ ശക്തിബുദ്ധ്യാ നിരുന്ധ്യാം മായാ ബിദ്ധേതു തസ്മിൻ പുനരഭിന തഥാ ഭാതി മായാധിനാഥം തം ത്വാം ഭക്ത്യാ മഹത്യാ സദതമനുഭജൻ ഈശ ഭീതിം വിജഹ്യാം ഭീതി നാമ ദ്വിതീയാത് നനുഭവതി ഭയം എന്നത് രണ്ടാമത് ഒന്നിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് ദ്വിതീയാത് രണ്ടാമത് ദ്വിതീയം മനക്കൽപ്പിതം ച രണ്ടാമത്തേത് എന്ന് പറയുന്നത് മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് തേന ഇഹ ഐക്യാഭ്യാസശീല അതുകൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് ഐക്യം ഒന്നെന്നുള്ള ആ ഒരു ബുദ്ധി ബുദ്ധിയാ ആ ശീലം ആ ശീലം ഇങ്ങനെ ചിന്തിച്ച് 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 ബുദ്ധിയാ ബുദ്ധി കൊണ്ട് ഹൃദയം യഥാശക്തി നിരുന്ത്യാം. ആ ബുദ്ധി കൊണ്ട് മനസ്സിനെ തടയണം, ഞാൻ തടയും എന്നാണ് പറയുന്നത്. പുന അഭി അസ്മിൻ, പിന്നെയും ആ മനസ്സിൽ മായ ബാധിച്ചാൽ മായാവിധേ തഥാ ന ഭാതി, പിന്നെയും ആ മനസ്സിൽ മായ ബാധിക്കുകയാണെങ്കിൽ അപ്രകാരം തോന്നുകയില്ല. അതായത് ബുദ്ധി കൊണ്ട് നമ്മള് മനസ്സിനെ തടഞ്ഞു നിർത്തണം ഇത് മായയാണെന്ന്. തം മായാധിനാഥം ത്വം, അപ്പോൾ മായയെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ത്വം അങ്ങയെ മഹത്യാ ഭക്ത്യാ സതതം അനുഭജൻ, അങ്ങയെ വലിയ ഭക്തിയോടുകൂടി ഞാൻ എപ്പോഴും ഭജിച്ചിട്ട് ഈശ ഭീതിം വിജഹ്യാം, അല്ലയോ ഗുരുവായൂരപ്പ ഞാൻ എൻ്റെ ഭയത്തിനെ അകറ്റാം എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ഭയം ഉണ്ടാകുന്നത് രണ്ടാമതൊന്നിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കയറ് കണ്ടിട്ട് നമ്മൾ അതിനെ പാമ്പാണെന്ന് വിചാരിക്കുന്നു. അത് മനസ്സ, അത് നമ്മുടെ ബുദ്ധി പറയുന്നില്ലല്ലോ അത് പാമ്പാണ്, നമ്മൾ ഒന്നുകൂടെ മനസ്സാണ് പറയുന്നത്. അത് അതുകൊണ്ടാണ് ഭയവും ഉണ്ടാകുന്നത്. ആ രണ്ടാമത്തെ ഇത് മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുകയാണ്, അതാണ് ആ രണ്ടാമത് എന്ന് പറയുന്നത്. ആ രണ്ടാമത്തേനെ മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ഒന്നാണ്. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ, ഇവിടെ ഇപ്പോൾ കയറും പാമ്പും എന്നുള്ളതല്ല, ഈ പ്രപഞ്ചം അതായത് ഇതെല്ലാം ഒന്നാണ്, ഒരു ഏക മൂലത്തിൽ നിന്നുണ്ടായതാണെന്ന് ഇടവിടാതെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് ബുദ്ധി കൊണ്ട് മനസ്സിനെ ആവും പോലെ തടയുക. എന്നിട്ട് മിഥ്യാധാരണകളെ മസ്തിഷ്കത്തിലേറാൻ അനുവദിക്കാതെ ഞാൻ തടയും എന്നെല്ലാം ഇത് ഇങ്ങനെ ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഇതെല്ലാം അവനവന് വേണ്ടിയിട്ടുള്ള ആണ് പറയുന്നത്, യോഗി പറഞ്ഞു കൊടുത്തത് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പിന്നെയും ആ മനസ്സിൽ മായ ബാധിച്ചാൽ ഐക്യഭാവം ഉണ്ടാകുകയില്ല. അപ്പോൾ ആ മായയെ നിയന്ത്രിക്കാൻ ശക്തനായ അങ്ങയെ ഉറച്ച ഭക്തിയോടെ എപ്പോഴും ഭജിക്കും. അങ്ങനെ ഭജിച്ചാൽ ഈ പ്രാപഞ്ചിക ഭയത്തെ ഉന്മൂലനം ചെയ്യാം. മണ്ണും കുടവും പോലെ, വെള്ളവും തിരമാലയും പോലെ ബ്രഹ്മവും ജഗത്തും ഒന്നാണ്, ബ്രഹ്മവും താനും ഒന്നാണ്. ഇത് മനസ്സിൽ ഉറപ്പിക്കുക എന്നാണ് പറയുന്നത്. മണ്ണിന്റെ പല പല രൂപഭേദങ്ങളല്ലേ കുടം എന്ന് പറയുന്നതും ചിരാത് എന്ന് പറയുന്നതും എല്ലാം. അതുപോലെ വെള്ളവും, ഇപ്പൊ തിരമാല എന്ന് പറയുന്നതും വെള്ളം തന്നെയാണ്, അതെല്ലാം ഒരുപോലെയാണ്. അതുപോലെ തന്നെയാണ് ബ്രഹ്മവും ജഗത്തും. അത് നമ്മൾ ആ ബ്രഹ്മം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളതും. അങ്ങനെ നമ്മൾ അതെല്ലാം ഇതൊന്നാണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയം വരികയില്ല എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് ഇത് അടുത്ത ശ്ലോകം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ശ്ലോകമാണെന്നാണ് കാണുന്നത്. ഭക്തി ഉണ്ടായാലേ ഭയം നീങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഇനിയും ആ ഭക്തി ഉണ്ടാവാനും അത് വർദ്ധിക്കുവാനും ഉള്ള ഉപായം എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭക്തേർ ഉത്പത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയ ഇവ ജഗതി ശ്രീമദാം സംഗമേന തൽസംഗോ ദേവ ഭൂയാത് മമ ഖലു സദദം തന്മുഖാദുന്മിഷദ്ധി ത്വന്മാഹാത്മ്യ പ്രകാരൈർ ഭവതി ച സുദൃഢ ഭക്തിർ ഉത്ഥൂത പാപാം. ജഗതി ശ്രീമദാം സംഗമേന ശ്രിയൈവ, ഈ ലോകത്തിൽ സമ്പത്തുള്ളവരുടെ സംസർഗത്താൽ ആ സംസർഗം ചെയ്യുന്നവർക്കും സമ്പത്ത് ലഭിക്കും. ഭക്തേ ഉത്പത്തി വൃദ്ധി, അതുപോലെ ഭക്തിക്ക് ഉത്പത്തിയും അഭിവൃദ്ധിയും തവചരണജുഷാം സംഗമേനയേവ, ഭഗവാന്റെ തൃക്കാൽ ഭജിക്കുന്നവരുടെ സംസർഗത്താൽ മാത്രമേ പുണ്യഭാജാം പുംസാമാസാദ്യേ, പുണ്യം ചെയ്ത ജനങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ഇതുപോലെ ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാനെ കുറിച്ച് പറയുന്നവരുമായിട്ടുള്ള സംസർഗത്താൽ പുണ്യം ചെയ്ത ജനങ്ങൾക്ക് ആ ഭഗവാൻ സ്മരണ ഉണ്ടാകും എന്നാണ്. ദേവ മമ ഖലു സതതം തൽസംഗ ഭൂയാത്, അല്ലയോ ഭഗവാനെ എനിക്ക് ഇടവിടാതെ സതതം എല്ലായ്പ്പോഴും തൽസംഗ ഭൂയാത് ഭക്തന്മാരുടെ സംസർഗം ഉണ്ടാവണേ. തന്മുഖാത് ആ ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് ഉന്മിഷത്തി പുറപ്പെടുന്ന മാഹാത്മ്യ പ്രകാരം ഭഗവാന്റെ മാഹാത്മ്യത്തിന്റെ ആ വർണ്ണനകൾ കേൾക്കുമ്പോൾ ഉദ്ധൂത പാപ പാപങ്ങളെല്ലാം നീങ്ങി സുദൃഢ ഭക്തി നല്ല ഉറച്ച ഭക്തി ഭവതിജ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഭക്തി ഉണ്ടാവുന്നതിനും വർദ്ധിക്കുന്നതിനും ഭക്തജനങ്ങളുടെ നിരന്തര സംസർഗം വേണം എന്നാണ്. ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ത്വത്ഭക്തിസ്തു കഥാരസാമൃത ചരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ദശകങ്ങളിൽ കാണാം. അത് പറയുന്നത് സമ്പത്തുള്ളവരുമായി സമ്പർക്കം ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർക്കും ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവുന്നു. അതുപോലെ അങ്ങയുടെ പാദദാസന്മാരുമായുള്ള സംസർഗം കൊണ്ട് ഈ ലോകത്തിൽ പുണ്യവാന്മാരായ ജനങ്ങൾ ഭക്തി ഉറച്ച് അഭിവൃദ്ധിയും സായുജ്യവും ലഭിക്കുന്നവരായി തീരുന്നു. അല്ലയോ ദേവ, എനിക്ക് എപ്പോഴും ഭക്തന്മാരുടെ സംസർഗം ഉണ്ടാകണേ. ആ ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കുന്ന സ്തോത്രങ്ങൾ കേൾക്കണേ. അങ്ങ് അത് കേൾക്കുമ്പോൾ എന്റെ പാപങ്ങൾ നീങ്ങി അങ്ങയിൽ ഉറച്ച ഭക്തി ഉണ്ടാക്കണേ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ശരിയായിട്ടുള്ള ഒരു ഭക്തന്റെ സ്വഭാവമാണ്. ഇത് കവി യോഗിയുടേതാണ്. ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതിർ ജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാനി അഭി തത് ഉഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ഒരു ഭക്തന്റെ ഭാവം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതി, പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക്. ആ മോക്ഷത്തിലേക്ക് പല മാർഗങ്ങളുണ്ട്, പല ഉപായങ്ങളുണ്ട്. അത് ജ്ഞാനയോഗം കർമ്മയോഗം നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. ആ അതിൽ വെച്ച് ഭക്തി മാർഗത്തിന്റെ പേരിലാണ് അധികം ബഹുമാനം ഉള്ളത്. എന്താന്ന് വെച്ചാൽ ക്ഷേമാണി ജന്മകർമാണി, നന്മ നൽകുന്ന ക്ഷേമം നൽകുന്ന ജന്മകർമാണി അവതാര കഥകൾ ഭഗവാന്റെ, നാമാണി ഭഗവാന്റെ നാമങ്ങൾ, അഭി ഭൂയ ഗായൻ അതെല്ലാം വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടും പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും തദുഭയത രണ്ടു കൈകൊണ്ടും ഇത് രണ്ടുകൊണ്ടും കൈയല്ല ക്ഷമിക്ക ഈ അവതാര കഥകളെയും തിരുനാമങ്ങളെയും വീണ്ടും വീണ്ടും പാടുകയും പറയുകയും ചെയ്ത് അങ്ങനെ തദുഭയത അത് രണ്ടുകൊണ്ടും പ്രദ്രുതം പ്രദ്രുതാത്മാ വളരെ വേഗത്തിൽ മനസ്സലിഞ്ഞ് എന്ത് ചെയ്യുമെന്നാണ്, കഥാചിത് ഉദ്യത്ഥാസ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, കുഹചിത് അഭി ചിലപ്പോൾ കരയും, അഭിരുദൻ ചിലപ്പോൾ അട്ടഹസിക്കും, ക്വാപിഗർജൻ ചിലപ്പോൾ അട്ടഹസിക്കും, അഭിരുദൻ ചിലപ്പോൾ കരയും, പ്രഗായൻ ഉന്മാദി ഉച്ചത്തിൽ പാടും, ഉന്മാദി ഭ്രാന്തനെ പോലെ ഇവ പ്രനൃത്യൻ തുള്ളിക്കളിക്കും. എങ്ങനെയൊക്കെയാണ് ഒരു ഭക്തി വരുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭക്തി ഒരു ഭക്തന് മൂന്ന് രീതിയിലുള്ള ഭക്തന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഭക്തി മൂന്ന് വിധമാണ്, ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ എന്നാണ്. അത് ഈശ്വരനിൽ എല്ലാ സർവഭൂതങ്ങളെയും സർവഭൂതങ്ങളിലും ഈശ്വരനെയും കാണുന്നത് ഉത്തമ ഭക്തൻ. പിന്നെ അന്യരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ ദയയും വിരോധികളിൽ സ്നേഹവുമുള്ളത് മധ്യമ ഭക്തൻ. പിന്നെ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കണ്ട് ക്ഷേത്ര ദർശനം കൊണ്ട് തൃപ്തിപ്പെട്ട് മറ്റുള്ള ജീവികളിൽ ഈശ്വരത്വം കാണാത്തവർ പ്രാകൃത ഭക്തൻ എന്ന് പറയുന്നുണ്ട്. ഇത് ഭാഗവതത്തിൽ ഉള്ളതാണ്. ഇത് ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇങ്ങനെ, അത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് കാണാൻ പറ്റും ചില സന്യാസിമാരെന്നോ യോഗികളെന്നോ ഒക്കെ പറയുന്നവര് യാതൊന്നും അവർക്ക് അതിനെപ്പറ്റി ഒന്നിനെപ്പറ്റിയും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവരായിരിക്കും. പക്ഷെ അവരൊക്കെ വളരെ അവധൂതന്മാർ എന്ന് നമ്മൾ പറയുന്ന ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നും പറയാം. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഒരു മായി അമ്മ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവധൂതരായിരുന്നു എന്നാണ്. അവർക്കൊന്നും യാതൊരു ഒന്നിനെ പറ്റിയും ഒരു ചിന്തയും ഇല്ലായിരുന്നു. വസ്ത്രമോ ആഹാരമോ ഒന്നിനെ പറ്റിയും ഒരു ചിന്തയും ഇല്ലാതെ നടന്നിരുന്നവരാണ്. അതാണ് അങ്ങനെയുള്ള ഭക്തരും ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് എത്തുവാൻ പല മാർഗങ്ങളുണ്ട്. കർമ്മം, കർമ്മജ്ഞാന ഭക്തി യോഗം, അതാണ് കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഭക്തിമാർഗം, യോഗമാർഗം ഉണ്ട്. അങ്ങനെ പല വഴികളുണ്ട്. അതിൽ ഏറ്റവും മഹത്തരമായത് ഭഗവാന്റെ ഭക്തിയെ, ഭഗവാനിലുള്ള ഭക്തി, ഭഗവത് ഭക്തിയെയാണ്. ആ നന്മ നൽകുന്ന അങ്ങയുടെ അവതാര കഥകളെയും ആ നാമങ്ങളെയും കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കും. അവ രണ്ടും പാടിപ്പാടി വളരെ വേഗത്തിൽ മനസ്സലിഞ്ഞ് ആർദ്രമായ ആത്മാവോടുകൂടി ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞും ചിലപ്പോൾ പരുഷമായി ഗർജിച്ചും ഉച്ചത്തിൽ പാടിയും ഉന്മാദിയെ പോലെ നൃത്തം ചെയ്തും സാമാന്യ ജനങ്ങളിൽ നിന്നും അകന്ന് ഞാൻ സഞ്ചരിക്കും. അല്ലയോ ഗുരുവായൂരപ്പ, അപ്പോൾ അങ്ങ് എന്നിൽ കരുണ ചൊരിയണമേ. ഇതെല്ലാം ഭട്ടതിരിപ്പാടിന്റെ ഒരു സ്വതന്ത്ര കൽപ്പന കൂടി ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ വരുന്നുണ്ട്. അതും കൂടി നോക്കുക. ഇനിയും അടുത്തത് ഞാൻ ഈ ഭക്തിയുടെ പാരമ്യത്തിൽ വരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവൻ മയമായി തോന്നും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ജ്ഞാന വൈരാഗ്യങ്ങൾ, അതായത് ഒന്നിലും ഒരു ആഗ്രഹമില്ലാതെ ഉദിക്കും എന്നും പറയുകയാണ്. ഇതും കവിയോഗിയുടേതാണ്. ഭൂതാനി ഏതാനി ഭൂതാത്മകമപി സകലം പക്ഷി മത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂൻ അഭി യമിതമതി ത്വന്മയാനി ആനമാണി ത്വൽസേവായാം ഹി സിദ്ധേത് സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗ ത്വത് ത്വസ്യ അവബോധോ അപി ച ഭുവനപദേ യജ്ഞഭേദം വിനൈവ ത്വന്മയാനി ഏതാനി ഭൂതാനി. ഭഗവാൻ തന്നെയായിട്ടുള്ള ഈ ഭൂമി, പഞ്ചഭൂതങ്ങൾ മുതലായവയും, പക്ഷി, മത്സ്യാൻ, മൃഗാദീൻ, പക്ഷികളും മത്സ്യങ്ങളും മൃഗങ്ങൾ മുതലായവയും, മർത്യാൻ മിത്രാണി ശത്രൂൻ, മനുഷ്യരും ബന്ധുക്കളും ശത്രുക്കളുമാകുന്ന അഭിഭൂതാത്മകം സകലം, പഞ്ചഭൂതമയമായ സകല പ്രപഞ്ചത്തെയും, അഭിയമിതമതി ഏകാഗ്ര മനസ്സ്, അഭിയമിതമതി ആനമാനി ഏകാഗ്ര മനസ്സോടെ ഞാൻ നമസ്കരിക്കും. ഭുവനപദേ, അല്ലയോ ലോകനാഥനായ ഭഗവാനെ, ത്വൽ സേവായാം ഹി ഭഗവാനെ ഭജിച്ചാൽ ഹി തവ കൃപയാ ഭഗവാന്റെ കാരുണ്യത്താൽ ഭക്തിദാർഢ്യം വിരാഗ ഉറച്ച ഭക്തിയും വൈരാഗ്യവും സത്വ തത്വസ്യ സർവവും ഭഗവാൻ തന്നെയാണെന്നുള്ള ആ തത്വജ്ഞാനവും അവബോധ ആ തത്വജ്ഞാനവും അപിച യജ്ഞഭേദം വിന വേറെ വേറെ പ്രയാസമൊന്നും കൂടാതെ തന്നെ ഏവ മമ സിദ്ധ്യേത് എനിക്ക് കൈവരും എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ തന്നെയായിട്ടുള്ള മണ്ണ്, അതായത് ആകാശം, ആ വായു, അഗ്നി, ജലം, ഭൂമി, അത് പഞ്ചഭൂതങ്ങൾ. അത് പിന്നെ ആകാശത്ത് പറക്കുന്നതിനുള്ള പക്ഷികൾ, വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ, കരയ്ക്ക് ജീവിക്കുന്ന നാൽക്കാലികൾ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ, ആ മനുഷ്യരിൽ തന്നെ ബന്ധുക്കൾ, ശത്രുക്കൾ, അങ്ങനെ ലോകത്തിലുള്ള ഈ പഞ്ചഭൂതമയമായ സകല ജീവജാലങ്ങളിലും ഭഗവാന്റെ മഹിമ, ഭഗവാൻമയം, അതെല്ലാം ഭഗവാനാണ് എന്ന് ഭാവന ചെയ്ത് ഉറപ്പിച്ച് അവയെ നമസ്കരിക്കണം. നമ്മൾ രമണ മഹർഷിയുടെ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, രമണ മഹർഷിയുടെ ഒക്കെ അടുത്ത്, ചട്ടമ്പി സ്വാമികളുടെ ഒക്കെ അടുത്ത് മൃഗങ്ങൾ പോലും ഒന്നും ചെയ്യാതെ അടുത്തു വന്ന് നിൽക്കുമായിരുന്നു, അവരുടെയൊക്കെ ഭാഷ അറിയായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയാൽ ഭക്തിക്ക് ഉറപ്പും ലോകസുഖങ്ങളിൽ വെറുപ്പും ഈ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ശരിയായ അറിവും. അതാണ് മൂന്നും ഒന്നിച്ച് സിദ്ധിക്കും. വേറെ വേറെ എന്നുള്ളതല്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത് മൂന്നും ഒന്നിച്ച് സിദ്ധിക്കുന്നു. അതായത് ഈ ലോകസുഖങ്ങളിലൊക്കെ വെറുപ്പ് വരുന്നു, ഭക്തിക്ക് ഉറപ്പ് വരുന്നു, പിന്നെ ഈ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണെന്നുള്ള ശരിയായ അറിവ്. ഇപ്പോൾ ഊണ് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ, ആഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം വരും, ദേഹപുഷ്ടി വരും, വിശപ്പ് മാറുകയും ചെയ്യും. അങ്ങനെ ഒന്നിച്ച് മൂന്നെണ്ണം, മൂന്ന് കാര്യങ്ങൾ വരുന്നത് പോലെ ഓരോന്നിനും വേറെ വേറെ പ്രയത്നം ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. അത് മനസ്സിലായി കാണുമല്ലോ, ഇനി അത് പറയേണ്ട കാര്യമില്ല. ഇനിയും അടുത്ത ശ്ലോകം ഉത്തമ ഭക്തന്റെ സ്വഭാവമാണ്. ഇത് ഹരി യോഗി പറയുന്നത് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഇത്രയും വരെ നമ്മൾ കണ്ടത് നവയോഗികളിൽ ഒന്നാമനായ കവി യോഗി വിദേഹൻ, അതായത് നിമി രാജാവിന് നൽകിയ ഉപദേശമാണ്. ഇനിയും അടുത്തത് ഹരി എന്ന് പറയുന്ന പേരായ യോഗി പറയുന്നതാണ് ഉത്തമ ഭക്തന്റെ സ്വഭാവം. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യർ ഭവസരണി ഭവൈ ത്വന്നിലീനാശയത്വാത് ചിന്താസാദത്യശാലി നിമിഷലവമപി ത്വത്പദാദപ്രകമ്പ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടി വ്യസനവിരഹിതോ മായികത്വ അവബോധാത് ജ്യോത്സ്നാഭി ത്വന്നഖേന്ദോർ അധിക ശിശിരിതേനാത്മനാ സഞ്ചരേയാം. തന്നിലീനാശയത്വാത് ഭഗവാനിൽ മനസ്സലിഞ്ഞു ചേരുകയാൽ ഭവസരണി ഭവൈ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന ക്ഷുത്രിടാദ്യൈ വിശപ്പ് ദാഹം മുതലായവയാൽ നോമുഹ്യൻ അതിലൊന്നും പരവശനാകാതെ ചിന്താസാദത്യശാലി നിരന്തരമായി ധ്യാനിച്ചുകൊണ്ട് നിമിഷലവം ഒരു ശകലം നിമിഷം പോലും അരനിമിഷം പോലും അഭി ത്വത്പദാദപ്രകമ്പ ഭഗവാന്റെ തൃക്കാലിൽ നിന്ന് ഭഗവാന്റെ തൃക്കാലടികളുടെ ആ ധ്യാനത്തിൽ നിന്ന് ഇളകാതെ മായികത്വ അവബോധാ ഇവയെല്ലാം മായാകൽപ്പിതങ്ങളാണ് ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇഷ്ടാനിഷ്ടേഷു ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും തുഷ്ടി വ്യസന വിരഹിത തുഷ്ടി സന്തോഷം സന്തോഷമോ സങ്കടമോ കൂടാതെ നമ്മളിരിക്കും. ത്വന്നഖേന്ദോർ ജ്യോത്സ്നാഭി ഭഗവാന്റെ പാദങ്ങളിലല്ലേ, അപ്പോൾ ആ പാദങ്ങളുടെ നഖങ്ങളുടെ ആ നഖചന്ദ്രന്റെ ജ്യോത്സ്നാഭി ആ നഖചന്ദ്രന്റെ നിലാവുകളാൽ അധിക ശിശിരിതേന വളരെയധികം തണുത്ത ആത്മനാ സഞ്ചരേയ തണുത്ത മനസ്സോടുകൂടി ഞാൻ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ പാദങ്ങളുടെ നഖങ്ങളുടെ ആ തണുപ്പിനെ പറ്റിയാണ് നിലാവ് പോലെയാണ് പോലും ഭഗവാൻ, അത് നമ്മൾ നൂറാമത്തെ ദശകത്തിലും വരുന്നുണ്ട്. വിശപ്പും ദാഹവും ഒന്നും അറിയരുത്, അതായത് ഭഗവാനിൽ മനസ്സലിഞ്ഞു ചേർന്നാൽ പിന്നെ എനിക്ക് സംസാര മാർഗത്തിലുണ്ടാകുന്ന വിശപ്പ് ദാഹം എന്നിവയാൽ പരവശനാകാതെ ഇരിക്കാം. അങ്ങയെ കുറിച്ചുള്ള നിരന്തര ധ്യാനത്തോടെയും അരനിമിഷം പോലും അങ്ങയുടെ പാദസ്മരണയിൽ നിന്നിളകാതെയും സ്ഥിതി ചെയ്യാൻ കരുത്തുണ്ടാക്കണമേ. ഈ കാണുന്നതെല്ലാം മായയാണ് ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുകയാൽ ഇഷ്ടാനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷമോ സങ്കടമോ കൂടാതെ ഇരിക്കാം. അതായത് ഇത് മായയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷം, അനിഷ്ടം ഉണ്ടാകുമ്പോൾ ദുഃഖം, അങ്ങനെ വരാതെ നമുക്ക് നമ്മുടെ സുഖ ദുഃഖങ്ങളെ സന്തോഷത്തെയും സങ്കടത്തെയും ഒരുപോലെ നമുക്ക് മനസ്സിലാക്കണം. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ജീവിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം എന്നാണ്. അങ്ങയുടെ നഖമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്ന് പ്രവഹിക്കുന്ന നിലാവിൽ അലിഞ്ഞ് മനസ്സ് കുളിർത്തുകൊണ്ട് ഞാൻ സഞ്ചരിക്കും എന്ന് പറയുകയാണ്. ഇതാണ് ഒരു ഉത്തമ ഭക്തന്റെ താല്പര്യമാണ് ഈ പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകവും ഹരിയോഗിയുടെ തന്നെയാണ്. അടുത്ത സ്വഭാവങ്ങളാണ് ഇപ്പോൾ ഉത്തമ ഭക്തന്റെ ആണല്ലോ നമ്മൾ കണ്ടത്. ഇനി അടുത്ത് നോക്കാം. ഭൂതേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗന അധികാരോ അധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രി ജഡമതിഷു കൃപാ ദ്വിട്സു ഭൂയാദുപേക്ഷ അർച്ചായാം വാ സമർച്ച കുതുകമുരുദര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവീ തഥാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം. ഏഷു ഭൂതേഷു ത്വത് ഐക്യസ്മൃതി സമധിഗതൗ അധുന ഈ ജീവികളിൽ ഭൂതേഷു നിന്തിരുവടിയുടെ അഭേദം ത്വത് ഐക്യസ്മൃതി സമധിഗതൗ ഭഗവാന്റെ അഭേദം അനുഭവപ്പെടുന്നതിന് അധുന ഇപ്പോൾ അധികാര ഇപ്പോൾ യോഗ്യതയില്ലെങ്കിൽ ത്വത്പ്രേമ ത്വത്കമൈത്രി ഭഗവാനിൽ ഭക്തിയും ഭഗവാന്റെ ഭക്തന്മാരോട് സൗഹാർദ്ദവും ജഡമതിഷു കൃപ പാപങ്ങളുടെ പേരിൽ കൃപയും ദയയും ദ്വിട്സു ഉപേക്ഷാജ ഭൂയ ദ്വിട്സു ശത്രുക്കളോട് വിരോധം ഇല്ലായ്മയും ഉപേക്ഷ ഉപേക്ഷ ഇല്ലായ്മയും ഉണ്ടാകണമേ. ഗുരുതര ശ്രദ്ധയ അത്യധികം ശ്രദ്ധയോടുകൂടി അർച്ചായം അർച്ചിക്കാൻ അത്യധികം ശ്രദ്ധയോടുകൂടി ബിംബത്തിൽ അർച്ചായം പൂജ നടത്തുവാൻ സമർച്ചാകുതുകം വാമേ വർദ്ധത. ആ പൂജ നടത്താനുള്ള ഉത്സാഹമെങ്കിലും എനിക്ക് വർദ്ധിപ്പിച്ചു തരേണമേ. തഥാ അങ്ങനെ ത്വൽ സംസേവി അഭി അങ്ങനെ ഭഗവാൻ നിന്ദിരുവടിയെ സേവിക്കുന്ന ഭഗവാനെ സേവിക്കുന്ന ദ്രുതം ഭക്തലോകോത്തമത്വം ഉപലഭതേ. അങ്ങനെ സേവിക്കുന്ന ഭക്തന് പോലും താമസിക്കാതെ വളരെ താമസിയാതെ ഉത്തമ ഭക്തന്റെ നില കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചഭൂതങ്ങളെല്ലാം അങ്ങാകുന്ന ഏക മൂലത്തിൽ നിന്നാണെന്ന തത്വബോധം എനിക്കിപ്പോൾ ലഭിക്കാൻ അർഹതയില്ല എന്ന് ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് തത്വജ്ഞാനം ലഭിക്കാൻ ഇപ്പോൾ സമയമായില്ല അല്ലെ, എനിക്ക് അർഹതയില്ല അങ്ങനെ വിചാരിക്കുക. അതായത് എല്ലാ ജീവജാലങ്ങളും ഭഗവാനും താനും ഒന്നാണെന്ന അനുഭവം വന്നിട്ടുള്ള ഭക്തനാണ് ഉത്തമ ഭക്തൻ. അതിനുള്ള യോഗ്യത തനിക്കിപ്പോൾ ഇല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള പ്രേമം, അങ്ങയിലുള്ള പ്രേമം, ഭക്തി, അങ്ങയുടെ ഭക്തന്മാരോട് സൗഹാർദ്ദം, മൂഢന്മാരിൽ കൃപ, ശത്രുക്കളോട് വിരോധമില്ലായ്മ, ഈ നാലു ഗുണങ്ങളെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നാണ് പറയുന്നത്. ഈ ഉത്തമ ഭക്തനായിട്ട് എല്ലാ തത്വജ്ഞാനവും എനിക്ക് ലഭിക്കാനുള്ള ആ യോഗ്യത ഇല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ഭക്തി വേണം, ഭഗവത് ഭക്തന്മാരോട് അതാണ് സത്സംഗം കൂട്ടുകൂടണം, പാവങ്ങളുടെ പേരിൽ അനുകമ്പ, ശത്രുക്കളുടെ നേരെ വിരോധം തോന്നാതിരിക്കൽ, ഇവയെല്ലാം മധ്യമ ഭക്തന്റെ ലക്ഷണങ്ങളാണ്. ഈ നാല് ഗുണമെങ്കിലും തനിക്ക് മധ്യമ ഭക്തനായെങ്കിലും തന്നെ ഒരു ഒന്ന് തനിക്ക് ഒരു ഭഗവാനിന്റെ ആ കരുണ തന്നിൽ അങ്ങനെയെങ്കിലും വരണമേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള യോഗ്യതയും ഇപ്പോൾ തനിക്കില്ലെന്ന് പറയും ഗുരുവായൂരപ്പൻ കരുതുകയാണെങ്കിൽ, ഗുരുക്കന്മാർ ഉപദേശിച്ചു തന്ന പൂജാവിധികളിൽ പരിപൂർണ വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ ആ ബിംബത്തിലെങ്കിലും, ഭഗവാൻ വിഗ്രഹത്തിലെങ്കിലും പൂജ ചെയ്യുവാനുള്ള ആഗ്രഹം, അതാണ് പ്രാകൃത ഭക്തന്റെ. അതാണ് പ്രാകൃത ഭക്തൻ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്നു ഈശ്വരൻ. അത് നമ്മള് അതാണ് തുടക്കം. അങ്ങനെ തുടങ്ങിയാലേ നമുക്ക് ഉത്തമ ഭക്തനിൽ എത്തിച്ചേരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. നമുക്കൊരു ആ ഭഗവാനെ അർച്ചി ആ വിഗ്രഹത്തിൽ വിഗ്രഹം കണ്ട് നമുക്ക് പൂജ നടത്തുവാനും ആരാധിക്കുവാനും ഉള്ള കൗതുകമെങ്കിലും എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ഈ വിധത്തിലായാലും അങ്ങയെ സേവിക്കുന്ന ഭക്തന് വേഗത്തിൽ തന്നെ ഉത്തമ ഭക്തന്റെ സ്ഥാനം ലഭിക്കും എന്നാണ് പറയുക. പ്രാകൃത ഭക്തിയെങ്കിലും ഉണ്ടായാൽ അത് കുറച്ചു കഴിയുമ്പോഴേക്കും മധ്യമ ഭക്തന്റെ നിലയിലേക്കും പിന്നെ ഉത്തമ ഭക്തന്റെ അവസ്ഥയിലേക്കും ഉയരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് കാണിക്കുന്നത്. ഇങ്ങനെ ഹരിയോഗി ഈ മൂന്ന് തരം ഭക്തന്മാരുടെയും ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് മായയുടെ സ്വരൂപമാണ് അടുത്ത ശ്ലോകത്തിൽ കാണുന്നത്. അങ്ങനെ മായയുടെ സ്വരൂപം വിവരിച്ചിട്ട് അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഭക്തി തന്നെ വേണം എന്നാണ് പറയുന്നത്. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ട കർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായ മാ അഭിഭൂത് മാം ഐ ഭുവനപദേ കൽപദേ തത്പ്രശാന്ത്യൈ ത്വത്പാദേ ഭക്തിരേവേത്യവദദൈ വിഭോ സിദ്ധയോഗി പ്രബുദ്ധാം. ഇത് പ്രബുദ്ധൻ എന്ന പ്രബുദ്ധൻ, അന്തരീക്ഷൻ, അങ്ങനെ രണ്ടു പേര്, രണ്ട് യോഗിമാര് പറഞ്ഞ ഒരു ഉപദേശമാണ് ഈ ശ്ലോകത്തിൽ കാണിച്ചിരിക്കുന്നത്. ത്വൽസ്വരൂപം ആവൃത്യ, ഭഗവാന്റെ സ്വരൂപത്തെ മറക്കി ആവൃത്യ മറച്ചിട്ട് ക്ഷിതി മണ്ണ് ഭൂമി ജലം വെള്ളം മരുത് കാറ്റ് ആദ്യാത്മനാ വിക്ഷിപന്തി ആ മണ്ണ് വെള്ളം കാറ്റ് മുതലായ രൂപത്തിലുള്ള തോന്നലുണ്ടാക്കി ഭഗവാന്റെ പരമാത്മ സ്വരൂപത്തെ മറച്ചിട്ട് ഇത് മായയാണ്. ഭൂയിഷ്ട കർമാവലി, വളരെയേറെ നമുക്ക് പൂർവ കർമ്മങ്ങളുണ്ട് നമുക്ക്. ആ പൂർവ കർമ്മങ്ങൾക്ക് അവൻ വിവശഗതിയിൻ ജീവാൻ, അതിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഈ ജീവജാലങ്ങളെ ദുഃഖജാലേ ക്ഷിപന്തി, ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ത്വന്മായ മാം മാ അഭിഭൂത്, ആ മായ ഭഗവാന്റെ ആ മായ മാം എന്നെ മാ അഭിഭൂത് ക്ലേശിപ്പിക്കരുതേ എന്നാണ് പറയുന്നത്. ഐഭുവനപദേ അല്ലയോ ലോകനാഥനായ ഭഗവാനെ വിഭോ തത് പ്രശാന്തിയൈ ആ മായയെ കീഴടക്കുവാൻ ത്വത്പാദേ ഭക്തി ഏവ കൽപ്പതേതി, ആ മായയെ കീഴടക്കുവാൻ ത്വത്പാദേ ഭക്തി ഭഗവാന്റെ പാദഭക്തിക്കു പാദങ്ങളെ കുറിച്ചുള്ള ആ ഭക്തിക്കു മാത്രമേ കഴിവുള്ളൂ എന്ന് പ്രബുദ്ധ സിദ്ധയോഗി അവതർ, പ്രബുദ്ധൻ എന്നു പേരായ ആ യോഗീശ്വരൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉള്ളതിനെ മറയ്ക്കുക, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുക, ഇതാണല്ലോ മായ. നമ്മളിപ്പോൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ട് വന്നത്, അത് തെറ്റായ അറിവാണ് മായ. അതാണ് നല്ല വെളിച്ചമില്ലെങ്കിൽ ചിലപ്പോൾ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് കരുതി ഭയപ്പെടുമല്ലോ. അപ്പൊ അവിടെ മായ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള കയറിനെ മറച്ചു, അതാണ് മായയുടെ ആവരണ ശക്തി എന്ന് പറയുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കുക എന്ന് അത് നമുക്ക് ദുഃഖത്തിലേക്കാണ് നമ്മളെ അത് തള്ളിവിടുന്നത്. ഭഗവാന്റെ സ്വരൂപമായ ബ്രഹ്മം മാത്രമേ യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളൂ. അതിനെ മായ അതിൻ്റെ ആവരണ ശക്തി കൊണ്ട് മറയ്ക്കുകയാണ്. സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ ഈ പൃഥ്വി മുതലായ പഞ്ചഭൂതങ്ങൾ, ഈ ബ്രഹ്മാണ്ടം, ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. പക്ഷേ നമുക്കത് ഉണ്ടെന്ന് തോന്നിക്കുകയാണ് ഈ മായയാൽ. അതാണ് പുനരഭിജനനം. നമ്മൾ പിന്നെ ശങ്കരാചാര്യ ചൊല്ലി രചിച്ചിരിക്കുന്ന പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം, അങ്ങനെ നമ്മൾ ഇങ്ങനെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും നമ്മൾ ഇങ്ങനെ സംസാര ദുഃഖങ്ങളിൽ കഷ്ടപ്പെടുകയാണ്. ഈ മായാ ക്ലേശങ്ങളിൽ നിന്ന് മോചനം നൽകാൻ ഭക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പ്രബുദ്ധയോഗി പറയുന്നത്. ഇത് അന്തരീക്ഷ യോഗിയുടെയും പ്രബുദ്ധ യോഗിയുടെയും രണ്ടുപേരുടെയും കൂടി ഉണ്ട്. പിന്നെ അല്പം ഭട്ടതിരിപ്പാടിന്റെ ഒരു ചെറിയ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇതും കൂടിയുണ്ട്. അതായത് സച്ചിദാനന്ദ രൂപമായ ഭഗവാന്റെ സ്വരൂപത്തെ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഇത് പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ രൂപത്തിൽ മായ മറച്ചിരിക്കുന്നുവെന്നാണ്. അസംഖ്യം പൂർവകർമ്മങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവാത്മാക്കളാണ് നമ്മളെല്ലാം. ഈ ജീവാത്മാക്കളെ വീണ്ടും ദുഃഖസാഗരത്തിൽ തള്ളിയിടുന്ന അങ്ങയുടെ മായാശക്തി എന്നെ ക്ലേശിപ്പിക്കരുതേ ഭഗവാനെ. അല്ലയോ ത്രിഭുവനപദേ സർവവ്യാപിയായ ഭഗവാനെ, ആ മായാശക്തിയെ കീഴടക്കുന്നതിന് അങ്ങയുടെ പാദസേവയ്ക്കും ഭക്തിക്കും മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പ്രബുദ്ധൻ എന്നു പേരായ സിദ്ധയോഗി പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയും അടുത്തത് ഭഗവാന്റെ ആ ഭഗവത് തത്വജ്ഞാനം ഭക്തി വർധനത്തിനും മായാജയത്തിനും വളരെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് പ്രബുദ്ധ യോഗിയുടേതാണ് ഈ ദശകം അവസാനിപ്പിക്കുകയാണ്. ദുഃഖാനിയാലോക്യ ജന്തുഷ്വലമുദിത വിവേകോ അഹമാചാര്യവര്യാദ് ലബ്ധ്വാ ത്വരൂപ തത്വം ഗുണചരിത കഥാദ്യു അഹം ജന്തുഷു ദുഃഖാനി, ഞാൻ ജീവജാലങ്ങളിൽ ദുഃഖങ്ങളെ ആലോക്യ കണ്ടിട്ട് അലം ഉദിത വിവേക, എനിക്ക് വേണ്ടുവോളം വിവേകം വന്നവനായിട്ട് ആചാര്യവര്യാത് ഒരു ശ്രേഷ്ഠനായ ഗുരുവിൽ നിന്ന് ത്വത് രൂപതത്വം ലബ്ധ്വാ, ഭഗവാന്റെ സ്വരൂപത്തിന്റെ ആ രഹസ്യം മനസ്സിലാക്കിയിട്ട് ഗുണചരിത കഥാദ്യുദ്ഭവത് ഭക്തിഭൂമ, ഗുണകഥകൾ കേട്ടും പറഞ്ഞും ഓർത്തും മറ്റും ഭക്തിയുണ്ടായി വർദ്ധിച്ച് ഭക്തി വർദ്ധിച്ചിട്ട് ഭക്തിഭൂമ ഏനാം മായാം തരിത്വ, ഈ മായയെ ഞാൻ ജയിച്ചിട്ട് പരമസുഖമയേ പരമാനന്ദമയമായ ത്വത്പദേ ഭഗവാന്റെ കാൽക്ക് തൃക്കാൽക്കൽ മോദിതാഹേ സുഖമനുഭവിക്കും. അയം തസ്യ പൂർവരംഗ, ഇത് അതിനുള്ള ആദ്യത്തെ പുറപ്പാടാണ്. ഭട്ടതിരിപ്പാട് പറയുകയാണ്, പവനപുരപദേ ത്വം അശേഷ രോഗാൻ നാശയ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരേണമേ എന്ന് പറയാണ്. അതായത് ജീവിതത്തിൽ ദുഃഖങ്ങളെല്ലാം നീങ്ങാനും സുഖം കിട്ടാനും വേണ്ടിയിട്ട് മനുഷ്യരെല്ലാം പ്രയത്നിക്കുകയാണ്. ആ പ്രയത്നിച്ചിട്ട് എന്താണ് സമ്പാദിക്കുന്നത്? അർത്ഥ പുത്ര കളത്രാദികൾ, ഇവയെ ഇതെല്ലാമല്ലേ സമ്പാദിക്കുന്നത് ഒരു മനുഷ്യൻ. എന്നിട്ടോ ഇതെല്ലാം നശ്വരങ്ങളാണ്, ഇതെല്ലാം നശ്വരങ്ങളുമാണ്, താനും മരിക്കും. അതിനാൽ അവ ദുഃഖങ്ങൾക്ക് മാത്രമേ കാരണമാകുന്നുള്ളൂ എന്ന് അത് മനസ്സിലാക്കുമ്പോൾ വിവേകം ജനിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ മനുഷ്യരും നമ്മുടെ ആ മായ കൊണ്ട് നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളിൽ കിടന്നങ്ങനെ കറങ്ങുകയാണ്. അത് വീണ്ടും വീണ്ടും ജനിക്കുന്ന, വീണ്ടും നമ്മൾ ഇത് തന്നെ ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ വീണ്ടും ഇതിനെ ഈ ഇതുപോലെ തന്നെയാണ് വീണ്ടും ജനിക്കുന്നത്. അല്ലാതെ ഭഗവാന്റെ ഭക്തിയിലേക്ക് നമ്മൾ പോകുന്നില്ല. ശാശ്വത സുഖത്തിനുള്ള മാർഗം അന്വേഷിച്ച് ആരെയാണ്? ഗുരുവിനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ഒരു ഗുരുവിനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കുമ്പോൾ ഗുരു നമുക്ക് ഉപദേശം തരും. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്നും ഭഗവാനെ പ്രാപിച്ചാൽ മാത്രമേ ശാശ്വത സുഖം ലഭിക്കുകയുള്ളൂ എന്നും ആ ഗുരു നമുക്ക് പഠിപ്പിച്ചു തരും. ഭഗവാന്റെ ഭക്തവാത്സല്യങ്ങളെ പറ്റിയുള്ള ആ ഗുണങ്ങൾ പ്രകാശിപ്പിക്കുന്ന കഥകൾ കേട്ടും പറഞ്ഞും ഓർത്തും ഭക്തി വർദ്ധിച്ചു വരും. അപ്പോൾ ദുഃഖകാരണഭൂതയായ മായ പിന്മാറും. അപ്പോൾ പരമാനന്ദമയമായ ഭഗവത് പാദാരവിന്ദം ഭജിച്ച് നിത്യാനന്ദം അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. ഇതെല്ലാം പറയുന്നുണ്ട്. നമ്മ എല്ലാവർക്കും ഇതൊക്കെ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഇതെല്ലാം എല്ലാവരും കേൾക്കും. ഇതൊക്കെ നല്ല വിശദമായിട്ട് ഇതെല്ലാം പറഞ്ഞു തന്ന് ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. കൂടുതൽ കൂടുതൽ ബന്ധനങ്ങളിലേക്ക് മാറാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഭഗവാനിൽ അല്പമെങ്കിലും, ഭഗവാനിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. ഒരു എറുമ്പിന് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ്. കർമ്മങ്ങൾ ചെയ്യുക, പക്ഷേ അതിലൊന്നും ഒരു ഒട്ടൽ പാടില്ല എന്നാണ്. അതിലേക്ക് നമ്മൾ ബന്ധനം, ഒരു ഒട്ടല് വേണ്ട നമുക്ക് അതിനോടൊന്നും. നമ്മൾ ചെയ്യാനുള്ളത് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക എന്നാണ്. അതാണ് നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും അങ്ങനെ ജീവിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇന്നത്തേത്. ഈ നവയോഗികളിൽ നാലു പേരുടെ, കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, ഇവർ നാലു പേർ നൽകിയ ഉപദേശങ്ങളുടെ സംഗ്രഹമാണ് ഈ ദശകം. നിയം നാളെ ദശകം 92 കർമ്മ മിശ്ര ഭക്തി. നാളെ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.